in worshipping the Lord and also contributing to the ministry of the church at large. May God bless you all in the years to come, that God may give you growth and strength, that you may be wonderful witnesses for the Lord in the city of Atlanta. I thank God for our Jolutech and also for his presence and leadership in our midst. It's my joy to introduce Ankita to all of you. She is a second year student in Emory, and since her childhood I know her. Her grandmother, her father's mother, is Chandrapalachan's first cousin, sister. So you know from what stock she comes from. Kunimama, she is a wonderful woman of prayer. You know, actually they belong to the Pune parish. That is their home parish. Her home parish is Pune, where we spend about 12-15 years, and therefore we know that family very closely. Kunimama is a woman of prayer, and the Lord has honored her, and through her entire family. And Kunjuti Chayan, her paternal grandfather, was also a man of God, and he passed into God's glory 2 months ago, and she was there, I was there, for the funeral of dear Kunjuti Chayan. And Kunjuti Chayan and Kunimama, they have 2 sons. First one is Shibu, or George Varghese. He is working with Indian Express in Bombay. And their youngest son is her dad. We call him Sherry, but his official name is John Varghese. John Varghese is, now you know Baskin Robbins, right? Her father, John, is one of the top 3 men of that corporate company. You know, it's a huge post that he's holding. But he's an unassuming person. God has honored him, honored his mother's prayer. There's absolutely no doubt about it. And he is always humble. He knows that it is the prayer of his mother that raised him to that level. And I'm sure the Lord will raise him still further. And we thank God for John. John is also a member of the Board of Governors of JMBC, Jubilee Memorial Bible College, actively involved there. And they are very much part of the Dubai parish now. They have been there for many, many years. So she spent almost her life in Dubai, Ankita. And her mother, Suja, she follows her mother-in-law's footsteps. Suja is also a woman of prayer. And I am very much thankful to God for her. She was actually leading our Sunday school of Dubai parish as the principal of Sunday school in Dubai parish. She has a great passion for children, for the gospel, and for the Lord Jesus Christ. And Ankita has a younger sister, Aneka. So those are 2 girls. Aneka is still in Dubai with their parents. And as I told you, I know this family for many, many years now. And it is as if we belong to the same family. Even though physically we do not have any blood relation, I would say we are blood relatives. Not only Ankita and her family, but all of us, we are blood relatives. Aren't we?
Yes.
Which blood?
Christ.
The blood of the cross of Calvary. Precious blood of Calvary. We are blood relatives. The earthly blood will stop with cemetery, but the heavenly blood will carry us to eternity. And I'm very, very happy that Ankita could be here. And a very warm welcome to our Atlanta parish. Let me say that even though I haven't taken permission from these people, whenever you feel to have an Indian home atmosphere, just ring them up and they will collect you. And this morning, Dubin was very gracious to go and find out her for the first time. They never met each other, but then he did not make a mistake. She found the right girl and brought here. I appreciate Dubin for that. So, Ankita, whenever you feel to be in an Indian home and relish like your grandmother's cooking, these families are always available. they will come and pick you up and drop you back in your college. So this is your third parish, Pune, Dubai, and now Atlanta. For many years you will be here, and here you have a bunch of people that you can always lean on, and they will be there for you. Did I assume too much from your side? No, you are ready for that, even. Okay. So get their numbers, and you get her number, and make friendship with her. She is one of our own members.
Thank you. Two Angidas.
Yeah, we are two Angidas. Sherwin, you do not know. Sherwin's wife is Angida. So that's Angida Senior, Angida Junior here. But Angida is still in India, waiting for her visa to come. So she's not here yet. So you are a precursor. Have been here before the real Angida comes to the Atlanta parish. Thank you very much for this day. Let's look to the Lord in prayer. Our Father, we want to thank you for bringing Ankita to Emory. She finished first year and now she is in second year. Lord, we pray that you may bless her in her studies, Lord. Lord, she has a great heritage from her parents, from her grandparents, and the generations before that as well, Lord. Pray that she may be a wonderful Christian witness in the campus of Emory, Lord. Wherever she goes, others may see the beauty of Jesus Christ in your Lord. Lord, I want to thank you for this dear Atlanta parish and all these dear ones, Lord, who are gathered here and who could not be here with us this morning as well. Bless every one of them, Lord. Thank you, Lord, for their passion, their earnestness in making you known and in worshiping you, and also supporting the evangelical church, Lord. Bless your children. Lord, we commit our dear Achan also. Be with him, Lord, and his family, and bless his leadership as well, Lord. Lord, now we turn to your word for a message, and we pray that you would give us the message that we need today, this morning. Bless us, Lord. Give us good hearing, give us good understanding, and also a willing heart to obey you, Lord. And thank you, Lord, for what you are doing for us, Lord. In Jesus' precious name we pray.
Amen.
Our theme for this morning is Divine Appointments. Deviya Niyogam. Niyogangal ennulladana nammude innathe chintha vishayam. Now, let me quiz. We had four passages this morning. Without looking at the card, can you say which have been those four passages? Judges, chapter 6. Acts, chapter 22. Then, if only you listen to what Sadish and I said, you know. 1 Corinthians chapter 1, and I read the gospel portion, that is Mark chapter 2. Okay. Judges 6, Acts 22, 1 Corinthians chapter 1, and Mark chapter 2. All these passages have to do with our theme for this morning, Divine Appointments or Divine Appointment. In the first passage, Judges chapter 6, what was it all about? Come on, no, it's not a conversion message, you know. Contribute. Call of Gideon and his appointment as the deliverer of the people of Israel. By the way, let me say, Isaac, you read beautifully. I pray that you may grow up very fast so that your head could be seen, your face could be seen by people there. But your voice was very clear. You read it. You read the scripture very well. I appreciate that. Omina, of course, you read it. But you are senior, you know. So I want to appreciate Isaac, you know, as he just began reading the scripture in the public service. God bless you all. So Gideon was called by God. And in Acts chapter 22, we see Paul's conversion and God's call and giving the appointment. And in 1 Corinthians chapter 1, we see the call given to all Christians in Corinth. And in Mark chapter 2, we have seen the call of Levi, or the other name was Matthew, who became an apostle of the Lord Jesus Christ. So in these all these three passages, the main concern is God's call. Bible introduces to us a God who calls. Yesterday I told you our God is a literate God. Our God is a God who gives calling. God calls. Where do you find the first call of God, so to say? Not exactly in this spirit, but in a different spirit. But God calling. Yes, in chapter 3, Genesis chapter 3. That evening, that fateful evening, God came to the Garden of Eden and his friends were not there. So he called out, Adam, Adam, where are you? So in the very opening pages of the scripture, we see God calling out. And then pages thereafter, we see case after case where God calling other people. Noah was called and set apart to sustain humanity. But a very specific example of God's call we find in Genesis chapter 12, where we come across what? Who? Abraham's call. God calling Abraham. You get out of your place. Leave your home, your kindred, your city. Go to the land I will show you. And I will bless you if you obey me. And I'll bless the whole world through you. That was a great calling God has given to Abraham. And thereafter, many, many callings we see in the scripture. But in today's scripture portions, we see three individuals being called. Gideon, participate. Paul and Levi. Or Matthew, Levi. And the fourth passage has to do with the calling of all the Christians in Corinth. So God is a God who calls. When the Bible uses that phrase, God's call, the calling of God, at least four things are included there. Four aspects of God's calling. Four elements of God's calling. Number one, when God calls somebody, it is assumed that God has elected, has chosen that person. Election or choosing. That is part and parcel of God's calling. God handpicking somebody, handpicking a family, gathering together, selecting a group of people for his purpose. So God's election is very important there. God choosing somebody. From among all people, God called Abraham. In the town of Ur, there were so many other people. But God called one man, Abraham, 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 you get out. You follow me and I will bless you. In the life of Gideon, we know that the Israelites were under the oppression of the Midianites. They were groaning under the suppressive rule of the Midianites. There are many, many people, but God's call came to one young man called Gideon. And Levi, we see Jesus walking by, and Levi, Matthew was sitting there and looking after his business. He was a tax collector, so he was counting all the money, and he said, Levi, come and follow me. He called him by name, and he followed him. As I told you yesterday, at the gate of Damascus, that call came, Saul, Saul, why do you persecute me? He was called by his name, Saul, why do you persecute me? And we see God's call to Saul in that passage. And when we come to 1 Corinthians, let's take that passage so that it will be made clear. God calling not only individuals, but also groups of people. Look at chapter 1, 1 Corinthians chapter 1, verse 1. Would somebody read that?
Yeah,
Paulos. Please continue.
രക്ഷിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരായവർക്ക് തന്നെ എഴുതുന്നു.
ശ്രദ്ധിച്ചോ, വിളിക്കപ്പെട്ട വിശുദ്ധരുമായവർക്ക്. ഒന്നാമധ്യായം 26 വാക്യം, ചാപ്റ്റർ 1:26. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവേൻ. സഹോദരന്മാരെ, സഹോദരാന്നല്ല, സഹോദരന്മാരെ, സഹോദരിമാരെ അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. നിങ്ങളുടെ വിളിയെ നോക്കുവേൻ. പിന്നെ താഴോട്ട് അതിന്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ദൈവം വിളിക്കുന്നത് വ്യക്തികളെ മാത്രമല്ല, കുടുംബങ്ങളെ മാത്രമല്ല, സമൂഹത്തെയും വിളിക്കും. പഴയത്തില് അബ്രഹാം ഒരു വ്യക്തിയായിരുന്നു. അബ്രഹാമിൽ കൂടെ ദൈവം അബ്രഹാമിന്റെ കുടുംബത്തെ വിളിച്ചു വേർതിരിച്ചു. ആ കുടുംബത്തിൽ കൂടെ അബ്രഹാം ഇസ്രായേൽ എന്ന് പറഞ്ഞ ജാതിയെ വിളിച്ചു വേർതിരിച്ചു. പുതിയ നിയമത്തില് അപ്പോസ്തലന്മാരെ വിളിക്കുന്നു, പിന്നീട് സഭയെ വിളിച്ചു വേർതിരിക്കുന്നതായ കാഴ്ച. സോ ഗോഡ് ഈസ് എ ഗോഡ് ഹു കോൾസ് പീപ്പിൾ, ആൻഡ് ഇൻ ദാറ്റ് കോളിംഗ് ആൻ എലിമെന്റ് ഓഫ് ഇലക്ഷൻ ഈസ് ദയർ. ഗോഡ് ചൂസിംഗ് അസ് ആൻഡ് ഓർ ഹാൻഡ് പിക്കിംഗ് അസ്. സെക്കൻഡ്ലി, ദി എലിമെന്റ് ഓഫ് കോൾ ഇറ്റ്സെൽഫ്, വിളി എന്ന് പറയുന്നതായ കാര്യം, an appointment, നിയോഗം, വിളിക്കുന്നതായ ഒരു കാര്യം, ഒരു നിയോഗം കൊടുത്താണ് വിളിക്കുന്നത്. God does not call people for nothing. Whenever God calls somebody, there is a definite purpose for that. It's a purposeful calling that God gives to anyone, whether it is individual, family or community. So we should remember that. We are elected, we are being given an appointment to a particular thing. Now we all know that when you get an appointment letter, now Jubin is going for interviews. When he is selected and given an appointment, there is what we call job description. He will be told what kind of job he should be doing. So God always elects people, calls people, appoints people with a definite job, with a definite mission, with a definite purpose. And that leads us to the third point. There is a specific mission. In God's calling, there is a mission, a specific task or a purpose in God's calling. Gideon devam vilikkunnu, endra vilichathu? To deliver the people of Israel from the tyranny of the Midianites. ഒരു ജഡ്ജിയായിരിക്കണം, വിമോചനായിരിക്കണം ദൈവം ഗിദെയോനെ വിളിക്കുന്നു. ഗോഡ് കോൾ സോൾ, വാട്ട് ഡിഡ് ഹി കോൾ ഹിം? വാട്ട് വാസ് ദ പർപ്പസ്? ദ പാസേജ് ദാറ്റ് വി റീഡ്, വി നോ ഇറ്റ്. ചാപ്റ്റർ 22. വൈ ഡിഡ് ജീസസ് കോൾ ആൻഡ് അപ്പോയിന്റ് സോൾ? നമ്മൾ വായിച്ച മലപ്പാളം വായിച്ചതിനകത്തുണ്ട്, കർത്താവ് ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചതിന് കർത്താവ് എന്നോട്, എഴുന്നേറ്റ് ദമസ്കോസിലേക്ക് പോകുക, നീ ചെയ്യേണ്ടതിന് വിധിച്ചിരിക്കുന്നതെല്ലാം അവിടെ നിന്നോട് പറയും. വാട്ട് യു ആർ സപ്പോസ്ഡ് ടു ബി ഡൂയിങ് യു വിൽ ബി ടോൾഡ് ദേർ. യു ഗോയിങ് ടു ദ സിറ്റി ഓഫ് ദമാസ്കസ്, യു വിൽ ബി കമ്മ്യൂണിക്കേറ്റഡ്, ഇറ്റ് വിൽ ബി കമ്മ്യൂണിക്കേറ്റഡ് ടു യു വാട്ട് യു ഷുഡ് ബി ഡൂയിങ് ദേർ. ഒരു സുവിശേഷ പ്രസംഗിയായിരിക്കും. താഴെ വായിച്ചല്ലോ, നീ ജാതികൾക്ക് സുവിശേഷം അറിയിപ്പാൻ ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നു. വേഴ്സ് 14. പിന്നീട് പറയുന്നത് 14-ാമത്തെ വാക്യത്തില്, സകല മനുഷ്യർക്കും നീ അവന്റെ സാക്ഷിയായിത്തീരും. യു ആർ സെൻഡ് ആസ് എ വിറ്റ്നസ് ടു ഓൾ പീപ്പിൾ, എസ്പെഷ്യലി ടു ദ ജെന്റൈൽസ്, ആൻഡ് യു വിൽ ബെയർ വിറ്റ്നസ് ടു മീ. ദാറ്റ് വാസ് ദി അപ്പോയിന്റ്മെന്റ്, ദി പർപ്പസ് ഓഫ് ദി അപ്പോയിന്റ്മെന്റ് ഗിവൺ ടു പോൾ. വാട്ട് അബൌട്ട് ലീവായ്, മാത്യു ആൻഡ് ദി അതർ അപ്പോസ്റ്റിൽസ്? 12 ഓഫ് ദം. That they may be with him so that he could send them out. In Mark chapter 3 we see Jesus chose 12 disciples to be with him that he may be able to send them out. Orthone, first he called them to be with him three and a half years. Then he gave them the commission to go and to do what? Preach the good news to all the nations in the world and make them disciples. So that is the calling given to them. To Isaiah, we know he got a calling. Whom shall I send? Who will go for me? That is the calling. And Isaiah said, here am I, send me. Adinida, adine aikaname. പിന്നെ പറയാം എന്ത് ചെയ്യണം, ഗോ ആൻഡ് ടോക്ക് ടു ദ പീപ്പിൾ, ടെൽ ദ പീപ്പിൾ, ബട്ട് ദേ വിൽ നോട്ട് ലിസൺ ടു യു, ബട്ട് യുവർ ജോബ് ഈസ് ഡിക്ലെയറിംഗ് വാട്ട് ഐ ഗീവ് യു, ഗോ ആൻഡ് ടെൽ ദം അണ്ടിൽ എ റെമനന്റ് സ്റ്റേസ് ദയർ, ആസ് ലോങ് ആസ് പീപ്പിൾ ആർ ദയർ, ഗോ ആൻഡ് ടെൽ ദം. ജോസഫ് വാസ് കോൾഡ് ബൈ ഗോഡ്, വാസന്റ് ജോസഫ് വാസ് കോൾഡ് ബൈ ഗോഡ്, ദി ഓൾഡ് ജോസഫ്. What was for? He was called and appointed as a ruler. Of course, that came at the end. He went through different life experiences. But finally, he became the prime minister of Egypt. And whose appointment was that? Not accident. Because Joseph tells his brothers, you sold me as a slave to Egypt. Don't worry about it. It is God who sent me here. No, actually you sold me as a slave. But God sent me ahead of you to Egypt and appointed me as the Lord of the household of Pharaoh and Egypt. ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പായി അയക്കുകയും എന്നോട് നിയമിക്കുകയും ചെയ്തു. എന്തിനു വേണ്ടിയാണ്? നിങ്ങൾക്കും ബാക്കിയുള്ളവർക്കും ജീവൻ നിലനിൽക്കേണ്ടതിനു വേണ്ടി. ഫോർ യുവർ ലൈഫ്, ഫോർ ദ ലൈഫ് ഓഫ് ദ നേഷൻ ഓഫ് ഈജിപ്റ്റ്, ഗോഡ് സെൻഡ് മീ എഹെഡ് ഓഫ് യു. ഹി വാസ് കോൺഷ്യസ് ഓഫ് ദാറ്റ് കോളിംഗ്. ജോസഫ് വാസ് എ റൂളർ. സോ വി ഫൈൻഡ് എ പ്രീച്ചർ, വി ഫൈൻഡ് എ റൂളർ, വി ഫൈൻഡ് എ ഡെലിവറർ, എ റെസ്ക്യൂവർ, ആൻഡ് വി ഫൈൻഡ് അപ്പോസ്റ്റിൽസ്. ആൻഡ് വാട്ട് അബൌട്ട് ഇസ്രായേൽ ആസ് എ നേഷൻ? Why did God call them and set them apart as a special people? What was the purpose of the calling? Of course, to fulfill God's promise to Abraham. You go to the land I will show you, I will bless you, and through you, all the nations of the world will be blessed. So ultimately, it is to bless the whole world that God called and set apart Abraham. But to make it very clear to Israel, Isaiah talks about it. Isaiah chapter 42. Isaiah pustakam 42nd adhyayam. Isaiah 42 verses 6 and 7.
I, the Lord, have called you in righteousness. I will take hold of your hand. I will keep you and will make you to be a covenant for the people and a light for the Gentiles.
Okay. Yeah, that's enough. I called you. God says, I called you. To be what? Precisely.
To be a covenant.
And finally,
a light
for the Gentiles. God called and set apart a nation called Israel, not for their own purpose, but to fulfill God's purpose that they may become a light for the nations around them. ജാതികൾക്ക് പ്രകാശമായിരിക്കുവാൻ, ദൈവത്തിന്റെ പ്രകാശമായിരിക്കുവാൻ, ജാതികൾ അന്ധകാരത്തിൽ നിന്നും മാറി പ്രകാശം നടക്കാൻ തക്കവണ്ണം ഈ ഇസ്രായേലിനെ ദൈവം മുഖാന്തരമായി ഉപയോഗിക്കാൻ തക്കവണ്ണം തെരഞ്ഞെടുത്തു എന്ന് നാം കാണുന്നു. 43 അധ്യായം 10 വാക്യം, ചാപ്റ്റർ 43 വേഴ്സ് 10.
നിങ്ങൾ അറിഞ്ഞു എന്നെ വിശ്വസിക്കുകയും ഞാൻ ആകുന്നു എന്ന് ഗ്രഹിക്കുകയും ചെയ്യേണ്ടതിന് നിങ്ങൾ എന്റെ സാക്ഷികളും ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന
ഞാൻ കരുതുക എന്റെ ദാസൻ എന്തിനെന്നറിയാമോ? നിങ്ങൾ എന്റെ സാക്ഷികളാകണം. ടു കീ വേർഡ്സ് ആർ ദേ ദാറ്റ് യു മേ ബി ലൈറ്റ് സോ ദാറ്റ് നേഷൻസ് കാൻ വാക്ക് ഇൻ ദ ലൈറ്റ് ഓഫ് ദ ലോർഡ്. ദൈവത്തിന്റെ ആ അത്ഭുത പ്രകാശത്തിൽ ജാതികൾ നടക്കാൻ തക്കവണ്ണം ഇസ്രായേലിൽ കൂടെ ദൈവത്തിന്റെ മഹത്വം കാണത്തക്കവണ്ണം ദൈവം അവരെ വിളിച്ചു വേർതിരിച്ചു. പിന്നെ രണ്ടാമത് സാക്ഷികളായിരിക്കണം. ദേ ഷുഡ് ബെയർ വിറ്റ്നസ് ടു the living, loving God of holiness and almightiness. That was the purpose for which Israel was called. അവര് ചെയ്തോ എന്ന് ചോദിച്ചാൽ ഇല്ല, പരാജയപ്പെട്ടു. അതുകൊണ്ട് അവർ പ്രവാസത്തിലേക്ക് പോയി. ദൈവം തമ്പുരാൻ അതിന് പകരം മറ്റൊരു സമൂഹത്തെയാണ് ഉയർത്തിയത്. പുതിയ ഇസ്രായേൽ എന്ന് പറയുന്നതായ സഭയാണ് കർത്താവ് ഉയർത്തിയത്. അതുകൊണ്ടാണല്ലോ സഭയെക്കുറിച്ച് പറയുമ്പോൾ വിളിക്കപ്പെട്ടവരായ വിശുദ്ധന്മാർ അവർക്ക് ലഭിച്ചതായ ദൗത്യം അതായിരുന്നു. സോ വെൻ എവർ ഗോഡ് കോൾ സംബഡി ഓർ എ ഫാമിലി ഓർ എ കമ്മ്യൂണിറ്റി, ഹി കോൾസ് ദം വിത്ത് എ ഡെഫിനറ്റ് മിഷൻ ബിഫോർ ദം. a purpose for them. Three things I've already said. No? Can you remember? Number one, calling involves election, choosing. Number two, an appointment is there. Third, there's a definite purpose for that appointment. A clear-cut job description is there. To be a light, to be a witness. And fourth one is, when God calls and appoints somebody, He enables, He gives the enabling grace to those people to fulfill God's purpose. ദൈവം ഒരാളെ ആരെങ്കിലും വിളിച്ച് ഒരു കാര്യത്തിൽ നിയോഗിക്കുകയാണെങ്കിൽ ദൈവത്തിന് ഉദ്ദേശം നിറവേറ്റുവാനുള്ളതായ കഴിവ് ആ ആളിന് ദൈവം കൊടുക്കും. That's God's nature. When God calls somebody, he does not simply call and said, you go. No. He will empower that person. He will equip that person to fulfill God's purpose. Gideon, he was called to be a deliverer, you know, to fight against the Midianites. Was he a brave man? What was he doing? When he got the calling, what was he doing? He was threshing wheat. Where? Behind an olive press. Olive ആട്ടുന്ന ചക്കിന്റെ മറവിൽ നിന്നുകൊണ്ട് ഗോതമ്പ് മെതിക്കുക. ഒലിവും ഗോതമ്പുള്ള ബന്ധം എന്താ? There's no relation between olive, pressing olive and threshing wheat. എന്താണ് ചെയ്തെന്ന് അറിയാമോ? He was hiding actually. He was scared. He did not want others to think that that was the season of the harvest of wheat, not the olive season. So this man is simply standing near that what, you know, that press. But he was threshing the wheat. He was a scared person. But God called and said, you are a man of valor. You go. He said, me, my clan, my tribe is the weakest clan. And my family is very weak. And in my family, I am the weakest person. I am not fit to be a deliverer. But God said, you go. Then I am with you. I am sending you and I am with you. How many times he said that, you know? I mean, the words are so important. Verse 14. അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ പോക, നീ ഇസ്രായേലിനെ മിദ്യാന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കും. ഞാനല്ലോ നിന്നെ അയക്കുന്നത്. ഞാനല്ലോ നിന്നെ അയക്കുന്നത്. പിന്നെയും പറയുന്നുണ്ട്, ഞാൻ നിന്നോടുകൂടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. 16 വാക്യം, യഹോവ അവനോട്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ മിദ്യാനിലെ ഒരൊറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കുമെന്ന് കൽപ്പിച്ചു. ഞാൻ നിന്നോടുകൂടെ ഇരിക്കും, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. ഗിദെയോനെ ദൈവം എക്യുപ്പ് ചെയ്തു. പക്ഷെ ഗിദെയോൻ എന്നിട്ടും സംശയമായിരുന്നു. പറഞ്ഞു, എനിക്ക് എന്റെ സംശയം ഒന്ന് മാറ്റി തരണം. മാറ്റാമല്ലോ, അതിന്റെ ഫ്ലീസ് വെച്ചത് വൂളിട്ടിട്ട് നനയണം, ഒരു ദിവസം നനയണം, കാര്യം പരിസരം നനയരുത്, അടുത്ത ദിവസം പരിസരം നനഞ്ഞിരിക്കണം, വൂൾ നനയാൻ പാടില്ല. ദൈവം അത് സമ്മതിച്ചു കൊടുത്തു. ഹി എക്യുപ്ഡ് ഹിം വിത്ത് 300 മെൻ വിത്ത് നോ ആംസ് ഇൻ ദിയർ ഹാൻഡ്സ്. ഓർത്തോണേ, തോക്കും വാളും വടിവാളും ഒന്നും അവരുടെ കയ്യിലില്ല. കയ്യിലുള്ളത് ആകെ എന്താ? ഒരു കുടവും പന്തവും കാഹളവും. ബസ്. കാഹള ശബ്ദം കേട്ടപ്പോൾ കുടമുടച്ചു, പന്തം പ്രകാശിക്കുന്നു. ദൈവത്തിനും ഗിദെയോനും വേണ്ടി വാളെന്ന് മാത്രം ആർക്കുന്നു. യുദ്ധം യഹോവയുടേതാണ്. ഗോഡ്, വെൻ ഗോഡ് സെൻഡ് സംബഡി, ഹി എനേബിൾസ് ദാറ്റ് പേഴ്സൺ, എക്യുപ്സ് ദാറ്റ് പേഴ്സൺ ഫോർ ദ മിനിസ്ട്രി ബിഫോർ ഹിം. And this point is very much, very, very clearly spelled out by Apostle Paul in 2 Corinthians chapter 3 verse 5. 2 Corinthians chapter 3 verse 5. Remember, Paul was a highly educated man. He sat under the feet of Gamaliel and learned the law in Jerusalem. ഇന്നത്തെ ഭാഷയെ പറഞ്ഞാല് പോൾ എവിടെ പഠിച്ചെന്നറിയാമോ? നമ്മുടെ ജനീൻ ചെയ്തപോലെ യേലിലാ പഠിച്ചത്, അല്ലെ? ഓക്സ്ഫോർഡിലാ പഠിച്ചത്, കേംബ്രിഡ്ജിലാ പഠിച്ചത്, ഹാർവാർഡിലാ പഠിച്ചത്. അത്ര ടോപ്പ് നോച്ച് സ്കോളർ ആയിരുന്നു ഗമാലിയേൽ. ഗമാലിയേലിന്റെ പാത്രത്തിൽ പഠിച്ച മനുഷ്യൻ. ബഹുമിടുക്കനായ മനുഷ്യൻ. പക്ഷെ അദ്ദേഹം പറയുന്നറിയാമോ, കർത്താവിനെ വിളിച്ചു ഈ വേലയ്ക്ക് വിട്ടപ്പോൾ വേല ചെയ്തത് ഞാനല്ല, എന്റെ കഴിവല്ല. പിന്നെന്തെന്നറിയാമോ, സെക്കൻഡ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 6 സോറി വേഴ്സ് 5 we are not competent, but our competency comes from the Lord. ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനം. ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനം. ദൈവമാണ് പ്രാപ്തി തരുന്നത്. ദൈവം വിളിക്കുന്നുവോ, ദൈവം നിയോഗിച്ചയക്കുന്നുവോ, surely he will give you the grace, strength and efficiency, capacity that you need. No doubt about it. In the Old Testament it happened, in the New Testament it happened. You know, call of Jeremiah. He was a young man, very young man. God said, you go and be my mouth. Jeremiah said, no, I cannot. I'm a young boy. I'm scared. God said, no, you go. I'll put my word in your mouth. You simply speak it out. I'm with you. You go. And Jeremiah went and preached. He wept and preached for many, many years. Still they did not listen to it. So this is the main message that I wanted to share this morning. Divine appointment. Now let's come a bit closer. There are two kinds of callings. One is a general call. All of us got a calling to be God's children. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് കൊരിന്ത്യൻസ് കണ്ടത് വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായി എഴുതുന്നത്. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ തെരഞ്ഞെടുപ്പിനെയും ഓർത്തുകൊള്ളുവിൻ. പത്രോസും പറയുന്നു, പൗലോസും പറയുന്നു. വി ഓൾ ഹാവ് റിസീവ്ഡ് എ കോൾ. ഹാവ് വി ഗോട്ട് എ കോൾ ടു ബി ഗോഡ്സ് ചിൽഡ്രൻ. ഗോഡ് ഹാൻഡ് പിക്ക്ഡ് അസ്. യു നോ, സംടൈം വി ഓട്ട് ടു വണ്ടർ വൈ മീ. You know, many a time we ask the question, why me? In what context? When something goes wrong, we say, why me? We ask that question only in the context of sickness, failure, and pressures. But there is another opportunity we should ask that question. Why me, Lord? Over 7 billion people in the world. Some of them are far better than me, ethical than me, smarter than me, beautiful or handsome, more handsome than me, capable than me. And yet, why, Lord, you chose me. You gave me that call to be your child. Why me, Lord? The first why me is a complaint. And this is a thanksgiving. Why me, Lord? You chose me. I did not deserve it. But it is your grace. I thank you. I worship you. So there is a calling that we have received. You know, how many people heard the gospel before us? Or after us, how many people heard the gospel? But many did not respond to it. The Holy Spirit prompted us to respond to the gospel, to receive Jesus Christ as our Savior and Lord of life. And that is a privilege. God has given that great calling. So the church, the word church comes from a Greek word called, any idea? Ecclesia. Ecclesia. That is a Greek word for church. Ecclesia. Ecclesiastical means church, related to church. You know what the meaning of the word ecclesia? Called out. Called out. John chapter 15, John chapter 16, we see that point. We are a called out community. From among millions and billions of people, God has called out a few people to be his own, to be his children. You and I have received that calling and we thank God for that. This common calling we find in passages like this. 2 Peter chapter 1 verse 3 and 10. Of course, we were considering that yesterday. 2 Peter chapter 1, 3 and 10. 1 Corinthians chapter 1 verse 2, 26 to 2018. Galatians chapter 1, 6. Romans chapter 1, 3. And many other passages. I'm simply saying that We all have received a calling. You know, what I'm trying to say is that you shall never say that, for God called K. George D. Achen and C. V. Matthew Bishop. Sure, he called us. But your statement should not mean that you did not receive that calling. We both, along with you, received a great calling to be children of God. To come to the Lord Jesus Christ and to become His chosen people. God's own household. A royal priesthood. A holy nation. We have received that calling. 1 Peter chapter 2, verse 9 and 10. We know that. We know those verses, you know. He has called us to be a holy nation, a royal priesthood. So thank God for the calling we have received. But along with that calling, there has been a commission also. There's an appointment. What is our appointment? Tell me, please. Recently we reflected in our Sunday worship. What is the general appointment given to us? Very clearly, categorically, look at Acts chapter 1, verse 8. Enna parishuddhaatmaavu verumbol ningal shakti lebichittu yehudeyilum yerusalemilum yehudeyilum samariyilum bhoomiyattathodum ningal ende saakshilagum. You shall be my witnesses. Israelinteyum kuri chal vendiyaanu. നമ്മെ വിളിച്ചിരിക്കും അതിനു വേണ്ടിയാണ്. ടു ബി ദ വിറ്റ്നസ്സസ് ഓഫ് ദ ലോർഡ്. സോ ആസ് എ കമ്മ്യൂണിറ്റി, ദ ചർച്ച് ഹാസ് ബീൻ കോൾഡ് ടു ബി എ കമ്മ്യൂണിറ്റി ഓഫ് വിറ്റ്നസ്സസ് വേർ എവർ വി ആർ. ദാറ്റ് ഈസ് അവർ കോമൺ കോളിംഗ്. എവറി ക്രിസ്ത്യൻ ഹാസ് ഗോട്ട് ദാറ്റ് കോളിംഗ്. നോട്ട് സിംപ്ലി ജോർജ് ഡേച്ചൻ ആൻഡ് സി വി മാത്യു ബിഷപ്പ്. വട്ട് ഐ മീൻ ഇസ് ദാറ്റ് സോ കോൾഡ് ഫുൾ ടൈം വർക്കേഴ്സ്. Now, every single Christian is supposed to be a witness. And that's why Bishop Abraham Marthamma used to say that. And in our church, we repeatedly say that every born-again Christian is a missionary. Every Christian is a missionary. We have received that calling to be a witness to the Lord Jesus Christ. To be a light in the midst of darkness of sin. Paapathin andhaarathil. സുവിശേഷത്തിന്റെ ജീവന്റെ പ്രകാശമായിരിക്കും കോണം. ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു, യാതൊരു സംശയമില്ല. സോ ടുഡേ വെൻ വി ഗോ ബാക്ക് ഫ്രം ദിസ് പ്ലേസ് ആഫ്റ്റർ ഹാവിംഗ് തോട്ട് അബൌട്ട് ഡിവൈൻ കോൾ ആൻഡ് ഡിവൈൻ അപ്പോയിന്റ്മെന്റ്, ഡോണ്ട് സിംപ്ലി സേ ഓ ദാറ്റ് വാസ് ഫോർ ദി അച്ചൻസ് ആൻഡ് ബിഷപ്സ് ആൻഡ് ഇവാഞ്ചലിസ്റ്റ്സ് ആൻഡ് മിഷണറീസ് ആൻഡ് സേവനീസ്. നോ, ദിസ് അപ്പോയിന്റ്മെന്റ്, കോളിംഗ് ആൻഡ് അപ്പോയിന്റ്മെന്റ് ഈസ് ഫോർ എവറി സിംഗിൾ ബിലീവർ. Every single believer. The general call is there. Secondly, there is a specific calling as well. In the context of the general call, God gives us specific calling as well. God called George D. Achen to be a full-time worker, exclusively devoting to the Lord's work. So also to me and several other people. That is one specific calling God has given to some of us. Is that the only calling? Specific calling? Many a time that is what we think. You know, you would agree with me that we are given a general calling. You have no theological problem, right? Yeah. But then, to say that specific calling, oh, that is always for the full-time ministers. Yes, they have a specific calling, but they are not the only ones with a specific calling. That is what I want you to catch this morning. When you go out of this hall, not only thanking God for the general call that you received, but the specific call that you received. What are the specific calls? Just a sample. Ephesians chapter 4, verses 1, chapter 4, verse 11. Ephesians 4, verse 11. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടക്കന്മാരെയും നിയമനം ചെയ്യുന്നു. ചിലരെ ഇതിനായിട്ട്, ചിലരെ അതിനായിട്ട്. ദാറ്റ് ഇസ് ദ പോയിന്റ്. വെൻ ഗോഡ് കോൾസ് അസ്, വെൻ ഗോഡ് ഗിവ്സ് എ സ്പെസിഫിക് കോളിംഗ്, വി റിസീവ് സ്പെസിഫിക് അപ്പോയിന്റ്മെന്റ്സ് ആസ് വെൽ. ചിലരെ ഇടയന്മാരായിരിക്കാനായിരിക്കും, ചിലരെ പ്രവാചകന്മാരായിരിക്കാനായിരിക്കും വിളിക്കുന്നത്, ചിലരെ സുവിശേഷന്മാർ, ചിലരെ ഉപദേഷ്ടക്കന്മാർ. അത് സാമ്പിളിന്റെ ഉള്ളിനകത്ത് ആ ലിസ്റ്റ് അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യണം. എക്സ്പാൻഡ് ചെയ്താൽ എന്തൊക്കെയാ വരും? അവൻ ചിലരെ എന്താണ് വിളിച്ചിരിക്കുന്നു? മറുപടി പറയാൻ പ്രയാസമാണെങ്കിൽ ഞാൻ വേറെ ഉദാഹരണം പറയാം. ഒരു കർത്താവ് പറഞ്ഞ ഉപമയാണ്. ഒരു ധനവാനായ മനുഷ്യൻ വിദേശ യാത്രയ്ക്ക് പോകുന്നു. പോകുന്ന സമയത്ത് അവൻ തന്റെ ദാസന്മാരെ വിളിച്ചു. ഒരുത്തന് വൺ വാസ് ഗിവൺ 5 talents, അനദർ പേഴ്സൺ വാസ് ഗിവൺ 2 talents, അനദർ പേഴ്സൺ വാസ് ഗിവൺ 1 talent, ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് എബിലിറ്റി. ദി മാസ്റ്റർ നോസ് ദ കപ്പാസിറ്റി ഓഫ് പീപ്പിൾ ആൻഡ് അക്കോർഡിംഗ്ലി ഹി ഹാസ് ഗിവൺ ദി ടാലൻസ് ആൻഡ് സെഡ് ഗോ ആൻഡ് ഡു ബിസിനസ്. മീനിങ് ദർ ആർ പീപ്പിൾ ഹു റിസീവ് 5, ദർ ആർ പീപ്പിൾ ഹു റിസീവ് 2, ദർ ആർ പീപ്പിൾ ഹു റിസീവ് 1. ചിലരെ ഇതിനായിട്ടും മറ്റുചിലരെ അതിനായിട്ടും വിളിക്കുന്ന ദൈവം പൂർണ്ണ സമയം വേലയ്ക്ക് വിളിക്കുന്ന ഒരു വിളിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ബട്ട് ദേർ ആർ ഓൾസോ അതർ കോളിംഗ്സ്, സ്പെസിഫിക് കോളിംഗ്സ് ഇൻ ദ കമ്മ്യൂണിറ്റി ഓഫ് ബിലീവേഴ്സ്. എന്തൊക്കെയായിരിക്കും അതിൽ വരാനുള്ളത്? ഞാൻ ഉദാഹരണം പറയാം. ഒരിക്കൽ ഞാൻ സിംഗപ്പൂരിൽ ചെന്നു, എയർപോർട്ടിൽ ചെന്നു, അവിടെ ടാക്സി എടുത്തു. അപ്പൊ അഡ്രസ് കൊടുത്തു, ടാക്സി എയർപോർട്ട് വിട്ടില്ല. അതിനു മുമ്പ് തന്നെ ഒരു ചൈനീസ് ഡ്രൈവറാണ്. ഞാൻ വളരെ ഷൈ ആണ്, എഴുന്നേറ്റിരിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നല്ലാതെ. വെൻ ഐ ആം ലെഫ്റ്റ് അലോൺ ഐ എ വെരി ഷൈ പേഴ്സൺ, ഐ കനോട്ട് കാരി ഓൺ വിത്ത് ലോങ് കോൺവെർസേഷൻസ്. സോ ഐ വാസ് സിറ്റിംഗ് ഇൻ ദ ബാക്ക് സീറ്റ് ആൻഡ് ദിസ് ഡ്രൈവർ ബിഫോർ ഹി ഗോട്ട് ഔട്ട് ഓഫ് ദ എയർപോർട്ട് ഹി ടേൺ അറൌണ്ട് ആൻഡ് സെവറൽ ടൈംസ് ടേൺ അറൌണ്ട് ആൻഡ് ദെൻ ത്രൂ ദ റിയർ വ്യൂ ഗ്ലാസ് ഓൾസോ ഹി ബിഗാൻ ടു കൺവേഴ്സ് വിത്ത് മീ. വേർ ആർ ഗോയിങ്? വേർ ആർ യു ഫ്രം? യു നോ, ഇമ്മീഡിയറ്റ്ലി ആൻഡ് വിത്തിൻ നോ ടൈം ഹി ബിഗാൻ ടു ടോക്ക് അബൌട്ട് ജീസസ് ക്രൈസ്റ്റ്. യു നോ, ലുക്കിംഗ് അറ്റ് മീ ഹി കുഡ് ഹാവ് ഷുവർലി അസ്യൂം ദാറ്റ് ഈസ് എൻ ഇന്ത്യൻ ആൻഡ് മോസ്റ്റ് ഓഫ് ദ ഇന്ത്യൻസ് ആർ ഹിന്ദുസ്. So he could assume that he is a Hindu and he started talking about Jesus Christ. Then he said, brother, I am a Christian. I am an ordained minister. Oh, wonderful. He was so happy. And then he began to talk about himself. And then he was talking about Jesus Christ. He said, sir, I was a chef in Saudi Arabia. I was working there. But there I met the Lord. Can you remember? Can you believe it? Saudi Arabia is the citadel of Islam. No freedom. But that's where many people meet the Lord Jesus Christ. This Buddhist Chinese met the Lord Jesus Christ in Saudi Arabia. And as he was growing up in his Christian faith, he got a calling, a specific calling. Go back to your country, Singapore. Be my witness to as many people as possible. He took it as a specific calling to be a taxi driver. He's a trained, accomplished chef. Could have made more money in Saudi Arabia. Left it. Came to Singapore. And enrolled in a taxi company. And he became a hired taxi driver. But he was driving the car to lift people from one place to another. But his purpose was sharing the gospel. I was amazed. Not only amazed, I was ashamed. You know why I was ashamed? I talk about 2,000-year-old Christian heritage. Here is a young Chinese Christian who left bright prospects in Saudi Arabia, came back to Singapore, where people from all over the world come, people of other religions and no religions, coming there to share the gospel with them. He was a missionary taxi driver. A taxi driver. He was called to be a taxi driver, which would give him opportunity to share the gospel with many, many people. There was a man called Verghese. Ankita's grandmother's cousin, Chandra Plechan, studied in that school called Gurugulam. Have you heard of that? Rami Perinatulla Gurugulam High School. It's a residential school. There was a teacher called Burgis. If you read Chandra Plechan's biography, you will come across Burgis someday. He was one of the teachers there who believed that their teaching ministry was a divine calling to which God called him. He went to Gurugulam school, spent his entire life in Gurugulam school, teaching children in classrooms, but transforming them as disciples of the Lord Jesus Christ. And one example was simply Chandra Plechan. You can imagine in the impact of that one teacher, Varghese. Driving is a specific calling. Taxi driver, that's a specific call. To be a teacher in a school is a specific call. To be a nurse is a specific call. Yesterday I told you about one nurse. What is her name?
Rachel.
Aren't you amazed at that? To be a nurse, she knew that that was her calling. To be an agent of healing and also a good counselor to archons and theologians. Like me. To be a prayer warrior in the corridors of pain where death could be spent. In a hospital, Marnamele Manakamar. ആ മരണത്തിന്റെ മണമുള്ള ഗന്ധമുള്ള സ്ഥലത്ത് ജീവന്റെ സാക്ഷിയായിരിക്കാൻ ദൈവം തെരഞ്ഞെടുത്ത ഒരു ഉദ്യോഗമാണ് നേഴ്സിൻ്റെതെന്നുള്ളത് ആ സ്ത്രീ മനസ്സിലാക്കിയത്. ഐ മാർവൽഡ് അറ്റ് ദാറ്റ് വുമൺ. ഇവിടെ എനിക്ക് അറിഞ്ഞുകൂടാ. ഐ വിഷ് ഐ കുഡ് ഗെറ്റ് കണക്ഷൻ വിത്ത് ഹർ അഗെയിൻ. നോ ഐ ഡു നോ നോ വേർ ഷീ ഈസ് നൗ. ഷീ കംസ് ഫ്രം എ ബ്രദറൻ ബാക്ക്ഗ്രൗണ്ട്. ദാറ്റ്സ് ഓൾ ഐ നോ. എ ബ്രദറൻ girl. By the time she was already married, somewhere in the world today she is alive. But she has left an imprint in my heart. Nursing is a wonderful profession that God can call somebody into. You know, material prospect can lure people to nursing. But divine call also can bring people to nursing. The difference is there. So, you can be a teacher. Teaching is a specific calling. Preaching is a specific calling. Then what else we saw? Yeah. Driving is a specific calling. To be a student in a particular university, is that a calling? You know, some of you are studying here. You go to North India. Go to Banaras Hindu University. Go to many other universities in North India. I tell you, especially you will come across many Tamil students there. Tamil. Malayalis are there, but leave them out. Many Tamil students are there. And if you can spend a few minutes with them and ask the question, why are you here? Don't you have far better university in the South? No, in Tamil Nadu, you have far better universities and colleges. Why do you want to come to Punjab, Haryana, and Banaras, UP, Uttaranchal, and study? You know what their answer would be? God has sent me here as a student missionary. To be a student is a specific calling. God is placing you in a specific place. So, whether it is a in Emory, here in Atlanta, or the university that, or the engineering college that Jubin studies, or the high school where our boys and girls go, God is placing us with a specific purpose to be His witness there, to be a light, to be a candle in the midst of darkness. God calls people to be businessmen. Does God call? Indeed. Colgate, you know, right? Colgate. Not necessarily modern Colgate, but the father Colgate. Or Chick-fil-A. As you're American. Colgate is English, you know. Yeah, Chick-fil-A. Not the person who wants the father Chick-fil-A. You know, he considered these outlets are places where people can come and eat healthy food and also feel the presence of God. Sunday, where all the restaurants are full, overflowing, he said, my outlets will be closed on Sunday. Sunday is for the day of, is the day of worship. Aren't you missing the money? He said, no, the remaining 6 days, God has blessed me. Sunday, a witness in the world of business. Angela's father, John Verghese, in Baskin Robbins corporate company, one among the top three. A man who is known for his Christian commitment and character and passion. God calls people to be Christian witnesses. അതായത് ഒരു കൊച്ചുമകൾ ഈടയില മരിച്ചു പോയത്, ഞങ്ങളുടെ അയൽക്കാരിയാണ് മരിച്ചുപോയി കഴിഞ്ഞ ഒരാഴ്ച. കരിമ്പ് ചെറിയ അച്ഛൻ പഴയകാലത്തെ കേട്ടോ, എന്റെ കുട്ടിക്കാലത്ത് മുമ്പുള്ളത്. അദ്ദേഹം കരിമ്പ് ചെറിയ കണ്ടിട്ട് കേട്ടപ്പോഴേ മനസ്സിലാകുമല്ലോ, വീട്ടിൽ വരെ കരിമ്പിൽ എന്ന് പറഞ്ഞാലും അന്ന് ഈ കരിമ്പ് കൃഷിയുള്ള സമയമാണ്. ശർക്കരയും കൊണ്ട് ആലപ്പുഴയ്ക്ക് പോകും, ആലപ്പുഴയെ കൊണ്ടുപോയി ഹോൾസെയിൽ കൊടുക്കുന്നത്. അവിടെ ഇരിക്കുന്ന മുസ്ലിം സേട്ടുമാരുണ്ട്. കരിമ്പ് ചെറിയ അച്ഛന്റെ ലോഡ് വരുമ്പം അവിടെ തൂക്കത്തില്ല. ചെറിയ അച്ഛന്റെ ഒരു തിട്ടേക്കാൻ പറയും, ചെറിയച്ച എത്ര ഉണ്ടെന്ന് ചോദിക്കും. അതിന് കാരണം ആള് തൂക്കത്തിൽ, ആളോ കുറയത്തില്ല, കൂടിയിരിക്കുന്നു. എ മാൻ നോൺ ഫോർ ഹിസ് ക്രിസ്ത്യൻ ക്യാരക്ടർ ആൻഡ് ട്രൂത്ത്ഫുൾനെസ് ഇൻ ദ വേൾഡ് ഓഫ് ബിസിനസ്. കരിമ്പിൽ ചെറിയ അച്ഛൻ ജീവിതത്തിലുണ്ട്, അദ്ദേഹത്തിന് ജീവിതത്തിലുണ്ട്. മലയാളം വായിക്കുന്നവർക്ക് കണ്ടുപിടിച്ച് വായിക്കുന്ന നല്ലതാണ്. കരിമ്പിൽ ചെറിയ അച്ഛൻ കല്ലുപ്പാറക്കാരൻ. ഇവാഞ്ചലിക്കർക്ക് അറിയാവുന്ന ഒരു മനുഷ്യൻ ഉണ്ടാകണം, എം ഡി ജോൺ, കേട്ടിട്ടുണ്ടോ? എം ഡി ജോൺ ആലപ്പുഴ, നമ്മുടെ പഴയ സേവിംഗ്സ് ഓഫ് സെക്രട്ടറിമാര് എലിസബത്ത് ജോണിന്റെയും ജയമോൾ കൊച്ചമ്മയുടെ അപ്പൻ എം ഡി ജോൺ സാർ. അതേ ഒരു ബിസിനസ്മാനാണ്. അദ്ദേഹം പലപ്പോഴും പറയാമേ, ഞാനൊരു മൊണ്ണ മുതലാളിയാണ് പറയാം. മൊണ്ണ ഫൂളാണ്, കാരണം ബിസിനസ് വേൾഡ്, ബിസിനസ് വേൾഡ് ഈസ് ഓൺലി ഫോർ സ്മാർട്ട് മീൻസ് കൂക്കഡ് പീപ്പിൾ. ഹി വാസ് നോട്ട് ദാറ്റ് സ്മാർട്ട്, സോ ഇറ്റ് വാസ് എ ഫെയിലിയർ. ബട്ട് ഇൻ ആലപ്പുഴ പീപ്പിൾ ന്യൂ എം ഡി ജോൺ. ഹി വാസ് ദ വൺ ഹൂ കമ്പോസ്ഡ് സോ മെനി സോങ്സ്, യു നോ, വി സിംഗ് എ ലോട്ട് ഓഫ്. A man known for his character in the highly competitive world of business. God can call us to different vocations. ഇത്രയും പറയുമ്പോൾ വിചാരിക്കും നിങ്ങളെ ചിലരെ ബിസിനസ് വിളിച്ചിട്ടുണ്ട്, ചിലരെ ടീച്ചേഴ്സ് ആയിട്ടുണ്ട്, അല്ലേ, സ്റ്റുഡന്റ് ആയിട്ടുണ്ട്. അമ്മയായിട്ടുള്ളത് ഒരു കോളിംഗ് ആണോ? ഒരു അമ്മയായിരിക്കുന്ന ഒരു കോളിംഗ് ആണോ? ഐ നോ ദ സ്റ്റോറി ഓഫ് എ വുമൺ, ഷീ വാണ്ടഡ് ടു ബി എ മിഷണറി. അമേരിക്കൻ ഗേൾ. She was praying to the Lord to take her as a missionary anywhere in the world. She was getting ready to go as a missionary, but she never could go. God did not open a door for her. And she was so sad. Eventually she got married. And then God said, you wanted to be a missionary, but I want to send out a few missionaries from you. നിന്നിൽ നിന്നും നീ ഒരു മിഷനായിട്ട് പോകാൻ ആഗ്രഹിച്ചു, നീ പോകണ്ട, നീ ഒരു അമ്മയായിരുന്നാൽ മതി. നീയാകുന്ന അമ്മയിൽ നിന്നും ചില പല മിഷനുമാരെ അയക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. That lady received that motherhood as a calling. ഒരു അമ്മയായിരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ വിളിയായിട്ട് തന്നെ എടുത്തു. നമ്മുടെ കാഴ്ചപ്പാട് മാറണം കേട്ടോ. Our perspective should change. ഒരു അമ്മയായിരിക്കുക, ഒരു പിതാവായിരിക്കുക എന്ന് പറയുന്നത് ഇസ് എ സ്പെസിഫിക് കോളിംഗ്. ഗോഡ് ഗിവ്സ് ദാറ്റ് കോളിംഗ്. യു ബി എ ഡാഡ്, യു ബി എ മാം, സോ ദാറ്റ് through you, others would see the light of the gospel. സാധിക്കണം. നീ ഒരു ഉദാഹരണം പറയാ, എനിക്കറിയാം ഉദാഹരണം. എന്റെ അപ്പന്റെ കഥയാണ്. ഇന്നലെ ഞാൻ സൂചിപ്പിച്ചതായിരുന്നല്ലോ എന്റെ അപ്പനെ കുറിച്ച്. എന്റെ അപ്പച്ചൻ 4ാം ക്ലാസ് പുല്ലാട്ട് നിന്ന് പാസ്സായി 5ാം ക്ലാസ്സിൽ വന്ന് കുമ്മനാട്ട് അഡ്മിഷൻ എടുത്തു. പിന്നെ അപ്പർ പ്രൈമറി കുമ്മനാട്ടേ ഉള്ളൂ. ഒരു മാസം അപ്പച്ചൻ സ്കൂളിൽ പോയുള്ളൂ. Then he stopped his education. You know the reason, I'll tell you. I told you my grandfather was a voluntary evangelist, meaning ശമ്പളമില്ലാത്ത ഉപദേശിയ. എല്ലാ ദിവസവും എന്റെ വല്യപ്പച്ചൻ വലിയ ആചാരം ബാഹുവായിരുന്നു. വല്യപ്പച്ചൻ ദിവസമായിട്ട് പോകും. ഒരു ദിവസം എന്റെ അപ്പച്ചൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം, ഒരു മാസമേ ആയുള്ളൂ, ഒരു ദിവസം എന്റെ അപ്പച്ചൻ നോക്കിപ്പോണ്ട് വല്യപ്പച്ചൻ കൂന്താലിയുമായിട്ട് മുറ്റത്ത് നിൽക്കും. കൂന്താലി കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അതിനോ an instrument that is used to till the soil. എന്റെ പിതാവ് ചോദിച്ചു, എന്റെ അപ്പച്ചൻ അന്ന് 10 വയസ്സേ ഉള്ളൂ. 10 വയസ്സിൽ എന്റെ അപ്പച്ചൻ ചോദിച്ചു, അപ്പാ അപ്പ എന്നാ വിളിക്കുന്നു, അപ്പാ എന്താ ഇന്നിങ്ങനെ, വൈ കൂന്താലി ഇസ് ഇൻ യുവർ ഹാൻഡ് ഇൻസ്റ്റെഡ് ഓഫ് ദ ബൈബിൾ. എന്റെ അപ്പച്ചൻ വെളിപ്പച്ചൻ പറഞ്ഞു, എന്റെ വിളിച്ച ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എന്റെ വെളിപ്പച്ചൻ പറഞ്ഞു, ആ ഇനിയും തൊട്ട് കുറച്ച് നാളത്തേക്ക് ഞാന് റത്താന് വിലയ്ക്ക് പോകുന്നില്ല. നിങ്ങളെല്ലാം പോറ്റണ്ടേ, നിങ്ങളെല്ലാം പോറ്റണ്ടേ. ഒരു വലിയ കുടുംബമായിരുന്നു, 5-8 മക്കളുണ്ടായിരുന്നു. അവരെ നോക്കണം. പുരാടമുണ്ട്, പല ഏക്കർ പുരാടമുണ്ട്, അവിടെ കൃഷി ചെയ്യാനായിട്ട്. എന്റെ അപ്പച്ചൻ തിണ്ണയിൽ നിറങ്ങി എന്നെ വിളിപ്പിച്ച് നടത്തി ചോദിച്ചു, അപ്പാ പുസ്തകത്തിൽ വായിച്ചത് മറന്നുപോയെന്ന് ചോദിച്ചു. ഐ എം അമേസ്ഡ്. യു നോ അറ്റ് ദി ഏജ് ഓഫ് 10 ഹി ഹാഡ് ദാറ്റ് കപ്പാസിറ്റി. പുസ്തകത്തിൽ വായിച്ചത് മറന്നുപോയെന്ന് ചോദിച്ചു. എന്നെ വിളിപ്പിച്ച് നിങ്ങൾ കണ്ണിലൂടെ നോക്കി നിൽക്കി, എന്താ പുസ്തകം വായിച്ചറിയാമോ? കലപ്പയ്ക്ക് കൈവച്ചവൻ പുറകോട്ട് നോക്കിയാൽ ദൈവരാജ്യത്തിന് കൊടുത്തു. എന്റെ അപ്പച്ചൻ പറഞ്ഞു, അപ്പാ ഗീവ് മീ ദാറ്റ് കൂന്താലി, യു ടേക്ക് ദ ബൈബിൾ ഇൻ ഗോ, ഐ ടേക്ക് അപ്പ്. എന്റെ പാവം പിടിച്ച അപ്പച്ചൻ എന്റെ അപ്പച്ചൻ നിർത്തി. 10ാമത്തെ വയസ്സിൽ കുടുംബത്തിൽ ആരോഗ്യമെടുത്തു. മൂത്ത മകന, മൂത്ത പെങ്ങന്മാരുമുണ്ട്, അനിയന്മാർ ധാരാളം, പെങ്ങന്മാരുമുണ്ട്. എന്റെ അപ്പച്ചൻ 10ാമത്തെ വയസ്സിൽ കൃഷി തുടങ്ങി. വലിയപ്പച്ചനെ പൂർണ്ണ സമയം 90 വയസ്സുവരെ കർത്താവിന് വേല ചെയ്യുവാൻ സ്പോൺസർ ചെയ്തു. എന്റെ അപ്പച്ചന്റെ അനിയന്മാർ പലരും മരിച്ചുപോയി. ജ്വരമുണ്ടായ കാലത്ത്, ജ്വരമുണ്ടായി ഒത്തിരി പേര് മരിച്ചുപോയ കാലമുണ്ടായിരുന്നു. അങ്ങനെ ഒരു അനിയൻ സഹോദരൻ മാത്രമേ, സഹോദരന്മാർ ആണുങ്ങൾ കൂടി ശേഷിച്ചുള്ളൂ, പെങ്ങന്മാരുണ്ടായിരുന്നു. ഈ സഹോദരന്മാർ ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര സ്നേഹമാണ്. ഒരിക്കലും അവർ പണിഞ്ഞിരുന്നിട്ടില്ല. രണ്ട് പലയിടത്താണ് പുരയുടെ കൂടെ ഉള്ളത്. അപ്പോൾ ഒരു പുരയിടത്ത് എന്റെ അപ്പച്ചൻ താമസിക്കുന്നു, കുടുംബത്തിൽ പാപ്പ താമസിക്കുന്നു. അവരെന്നും തമ്മിൽ കാണും. ഒരിക്കല് എന്റെ പാപ്പ മണ് പറഞ്ഞു, അച്ചാച്ച എല്ലാരും പോകുന്നു, നമുക്കും പോകാം. അന്നെല്ലാരും പോകുന്നത് ഗൾഫിലോട്ടല്ല, അന്നെല്ലാരും പോകുന്നത് വടക്കോട്ടാണ്, മലബാറിന് പോകുന്നു, നമുക്കും പോകാം. നമുക്കിത് വിറ്റച്ച് പോയാൽ അവിടെ മനസ്സോട് വാങ്ങിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി സുരക്ഷിതമാകും. ചാച്ചാ പോകാം, ചാച്ചൻ്റെ അതെങ്ങനെയാണ് ഞാൻ പോകുന്നത്? അപ്പം പാപ്പന്റെ കൊച്ചമ്മ, പാപ്പന്റെ ഭാര്യയുടെ കൊച്ചമ്മയുടെ അംഗവാരെല്ലാം പോയി കഴിഞ്ഞു, നമുക്കും പോകാം. എന്റെ അപ്പച്ചൻ പറഞ്ഞു, കുഞ്ഞേ നീ പോ, ഞാൻ കൊണ്ടുവിടാം. പക്ഷെ ഞാൻ കരുതില്ല, എനിക്ക് ദൈവം തന്ന 3 മക്കളുണ്ട്, അവരെ കർത്താവ് വലതുവശത്ത് കിടക്കൂടണം, അല്ല വേറെ എനിക്ക് യോഗമില്ല. എന്റെ അപ്പച്ചൻ കൊണ്ടുപോയി വിട്ടു അനിയനെ. എന്റെ അപ്പച്ചൻ പോയില്ല. 3 ആൺമക്കളവള് 3 പേരെയും കൈക്ക് പിടിച്ച് ഭർത്താവിന് വരപ്പുറത്ത് സ്ഥലത്ത് അപ്പനെ വിട്ടു. പിന്നാലെ വന്ന 3 മക്കളെയും ഇറക്കി വിട്ടു. എന്റെ അപ്പനെ സംബന്ധിച്ച് ഫാമിംഗ്, അഗ്രികൾച്ചർ വാസ് ഹിസ് കോൾ. ഒരു കർഷകനായിരിക്കുവാൻ എന്റെ പിതാവിനെ ദൈവം വിളിച്ചു. പക്ഷെ കർഷകനായിരിക്കുന്നതെന്ന് എന്തറിയാമോ? അപ്പനെയും മക്കളെയും കർത്താവിന്റെ വേലയും ആക്കുക. ഞാൻ ഒരു വാക്ക് വെച്ചുകൊടുക്കുക. നമുക്ക് ഓരോരുത്തർക്ക് ദൈവം ഓരോ കോളിംഗ് തരുന്നു. There's a specific reason why we are here in the world. None of us is here without a purpose. When God chose to send us to this world, He has cut out a specific ministry for us. That could be full-time ministry, that could be a teaching ministry, that could be a business ministry, that could be a nursing, medical profession, doctor, nurse, paramedical, whatever it is. It could be fatherhood or motherhood. It could be farming. The ultimate aim is to be a light, to be a witness. But having been given a specific task, we shall be faithful to it. God's appointments. Divine appointments. Here, I cannot help you in any way other than giving you these principles. It is for each one of us to find out what is the specific calling God has given us. Even each one of us. Teaching, to be an engineer, to be a doctor, to be a paramedical, to be a business person, to be a teacher in a school or a university, to be a researcher, spending your life researching, you know, so that light would come, life would come. Whatever is, what is your calling? Young people, you need to pray much. Ask God to lead you to the calling God is giving you, that you may be a witness to the Lord. You may be light of the gospel wherever the Lord will place you. Don't worry whether you have the capacity for that. We already saw that principle. If God calls, He enables. If God calls, He equips you. Prapti Devathinte Danama. വിളി കേട്ടാൽ ഇറങ്ങിപ്പോക്കോളൂ, ദൈവം നടത്തിക്കോളൂ, യാതൊരു സംശയവുമില്ല. ഇറ്റ് ഇസ് ഗോഡ്സ് ബിസിനസ് ടു അക്കംപ്ലിഷ് ഹിസ് പർപ്പസ് പ്രൊവൈഡഡ് വി ആർ കോഓപ്പറേറ്റീവ്, പ്രൊവൈഡഡ് വി ആർ വില്ലിംഗ്. നമുക്ക് മനസ്സുണ്ടോ, ദൈവം നമ്മൾ കൂടെ തന്റെ ഉദ്ദേശം നിറവേറ്റും. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന എന്തായിരിക്കണം? കർത്താവേ, ഐ നോ യു ആർ എ ഗോഡ് ഹു കോൾസ് ആൻഡ് അപ്പോയിന്റ്സ്. If you know your specific calling by now, say, thank you Lord for calling me to be this and that. Continue to give me your strength that I may fulfill it well and finish my job. If you still do not know what is in store for you, ask the Lord. Lord, show me your purpose for my life. Lead me to that purpose and give me the ability to fulfill your purpose in me. So that when we breathe, we can say, Lord, I have done it. That should be our purpose. നമ്മെ ഏൽപ്പിച്ച ജോലി വിശ്വസ്തമായി പൂർത്തീകരിക്കുക. ഗിദ്യോനെ ദൈവം വിളിച്ചു, പൗലൂസിനെ ദൈവം വിളിച്ചു, ലേവിയെ വിളിച്ചു, ഇസ്രായേലിനെ വിളിച്ചു, സഭയെ വിളിച്ചു, നമ്മെ പൊതുവെ വിളിച്ചിട്ടുണ്ട് സാക്ഷികളായിരിക്കുവാൻ. അതിൽ നമ്മെ ഒരു അമ്മയായിരിക്കാനായിരിക്കും, അപ്പനായിരിക്കും, അധ്യാപകനായിരിക്കാം, ബിസിനസ്സുകാരനായിരിക്കാം, ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരിക്കാം, എന്തായിക്കൊള്ളട്ടെ, ആ നിലയിൽ നിന്നുകൊണ്ട് കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുകയും പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് അന്ധകാരത്തെ മാറ്റുകയും ചെയ്യുന്ന ശുശ്രൂഷയാണെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമായി. അല്ല എങ്കിൽ അവസാനം വരുമ്പം എന്തിനായി നിലകൂടി വിചാരിക്കും. വിൽ കം ടു എ സ്റ്റേജ് വെയർ ദ വേൾഡ് വിൽ ലൂസ് ഇറ്റ്സ് അട്രാക്ഷൻ. ഇപ്പൊ നമുക്ക് വലിയ അട്രാക്ഷനായി ഈ പ്രായത്തില്, കുറച്ച് കഴിഞ്ഞിപ്പോ ഇതെല്ലാം അങ്ങ് പോകും, ഒരു അട്രാക്ഷനും ഇല്ല. പണത്തിന്റെ വാല്യൂം പോകും, നമ്മുടെ സ്വത്തിന്റെ വാല്യൂം പോകും, കാറിന്റെ വലിപ്പവും പോകും, കാറിന്റെ കണ്ടീഷൻ എല്ലാം പോകും. ആ ഡെത്ത്ബെഡ് കിടന്നുകൊണ്ട് അല്ലെ മരണത്തെ മുമ്പ് കണ്ടുകൊണ്ട് പൗലോസ് ശ്ലോകം പറയാൻ കഴിയുമോ, ഞാൻ നല്ല പോർ ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു പോകും. ഡിവൈൻ അപ്പോയിന്റ്മെന്റ് with divine help must be fulfilled in our life. That should be our prayer. നമ്മൾ സമർപ്പിക്കുക തന്നെ, ഒരു കൺവെൻഷൻ കഴിഞ്ഞു, ഒരു സൺഡേ സർവീസും കഴിയുക, ഡിവൈൻ അപ്പോയിന്റ്മെന്റ്. എനിക്ക് എന്തുവായി നമ്മളില്ലേ, എന്റെ അപ്പന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ്, ഓരോ കർഷകനായിരുന്നു. പക്ഷെ ആ കാർഷിക വൃത്തിയെ ദൈവത്തിന്റെ അപ്പോയിന്റ്മെന്റ് ആയിട്ട് എന്റെ അപ്പച്ചൻ കണ്ടു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ഞാൻ പറയട്ടെ, എന്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച എന്റെ പിതാവ്, ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത്. രണ്ടാമത്തെ വ്യക്തി ചാണ്ടപ്പിളയച്ചനൻ, ഞാൻ ഒത്തിരി സമയം ചെലവഴിച്ചിട്ടുണ്ട്. എന്റെ ജീവിതത്തെ കീഴ്വാൻ മറിക്കാൻ സഹായിച്ച എന്റെ പിതാവും ചാണ്ടപ്പിളയച്ചനും. ഒന്നാമത്തെ സ്ഥാനം എന്റെ പിതാവിന്, അഞ്ചാം ക്ലാസ് പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ, ബട്ട് ദെൻ ഹി ന്യൂ ഹിസ് കോളിംഗ്, ഹിസ് അപ്പോയിന്റ്മെന്റ്. ഐ ഗോട്ട് എ ടേസ്റ്റ് ഓഫ് ഇറ്റ് ഇൻ മൈ ലൈഫ്. അപ്പച്ചനത്ര പ്രാപ്തി എനിക്കില്ല, പത്താമത്തെ വയസ്സിലൊന്നും ആ വാക്യം പറയാൻ എനിക്ക് കഴിവില്ലായിരുന്നു. ഗോഡ് ഗേവ് ഇൻ ദ കപ്പാസിറ്റി. അതുകൊണ്ട് ഡോണ്ട് വറി അബൌട്ട് വാട്ട് യു ആർ, വാട്ട് യുവർ ജോബ് ഈസ്. See it as God's appointment. Do it well. And others will see the light of the gospel. Light of God's gospel in us. May the Lord bless us. Aaron Lord Allah. Help us a minute. Come on in my prayer. Come on in my prayer. And he says, Aaron Lord Allah. I'm all over the world. 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 I'm all over the world.
ഭഗവാന്റെ ഹൃദയത്തിൽ